പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ചരിത്രപുരുഷനായ യേശുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശു ജീവിച്ച പലസ്തീനായുടെ സവിശേഷതകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും മതപരവുമായ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ സുദീർഘമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. യേശു രംഗപ്രവേശം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ സമൂഹം ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു അവരുടെ പ്രതീക്ഷകൾ? മിശിഹ എന്ന് പറയുമ്പോൾ അഥവാ ഏലിയ, വരാനിരുന്നവൻ, പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ എന്തെന്ത് ചിത്രങ്ങളാണ് ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്, അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. വിദേശ മേൽക്കോയ്മയ്ക്ക് കീഴിൽ പ്രായോഗികമായ അടിമത്തം അനുഭവിച്ചു കഴിയുന്ന ഒരു സമൂഹം, വലിയ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർ, ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അവിടുത്തെ സ്നേഹത്തിന് പ്രത്യേകം പാത്രീഭൂതരായവർ, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സംജാതമാകും എന്ന് പ്രതീക്ഷിച്ചു കഴിയുന്ന ഒരു സാഹചര്യം, ദൈവത്തിൻ്റെ രാജ്യത്തിൽ തങ്ങൾക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ടായിരിക്കുമെന്നും ആ രാജ്യം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവം തന്നെ അയക്കുന്ന ഒരു മിശിഹ ക്രിസ്തു ആയിരിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ മിശിഹ ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കും, എല്ലാ വിദേശീയ മേൽക്കോയ്മകളിൽ നിന്നും ഇസ്രായേലിന് മോചനം ലഭിക്കും. ആ വരുന്ന രക്ഷകൻ ഇസ്രായേലിനെ ഒരു വലിയ സാമ്രാജ്യമാക്കി ഉയർത്തും, ദൈവത്തിൻ്റെ വഴികൾ അവരെ പഠിപ്പിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്രകാരമുള്ള പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ യേശു ചരിത്രത്തിലേക്ക് കടന്നു വന്നു. എപ്രകാരമാണ് നസറത്തിൽ നിന്ന് വന്ന ഈ യേശു ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകൾ പൂർത്തീകരിച്ചത്? ഇസ്രായേലിൻ്റെ പ്രതീക്ഷകളും യേശുവിൻ്റെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോയോ ഇല്ലയോ നമ്മളത് കാണേണ്ടതുണ്ട്. അവർ പ്രതീക്ഷിച്ച വിധത്തിലാണോ യേശു പ്രതികരിച്ചത്, അതോ അവരെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു? യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും അവസാനം യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും എല്ലാം ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സഹായിക്കും. എങ്ങനെയാണ് നമ്മൾ യേശുവിനെക്കുറിച്ച് അറിയുക? ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തിൽ തന്നെ ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു. യേശുവിനെക്കുറിച്ച് അറിയാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സുവിശേഷങ്ങൾ തന്നെയാണ്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്ന ഈ നാലു പേരിൽ അറിയപ്പെടുന്നവർ എഴുതിയ നാല് ഗ്രന്ഥങ്ങളാണ് സുവിശേഷങ്ങൾ എന്ന പേരിൽ നിന്നറിയപ്പെടുന്നത്. മത്തായിയും യോഹന്നാനും യേശുവിൻ്റെ അപ്പസ്തോല സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. മർക്കോസ് പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു, ലൂക്ക പൗലോസിൻ്റെയും. ലൂക്കായും മർക്കോസും യേശുവിനെ നേരിട്ട് കണ്ടവരല്ല. മത്തായിയും യോഹന്നാനും യേശുവിൻ്റെ കൂടെ നടന്നവരാണ്. ഈ നാലു പേരുടെ പേരിൽ അറിയപ്പെടുന്ന സുവിശേഷങ്ങളിൽ നിന്നാണ്, അഥവാ സുവിശേഷം എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നാണ് യേശുവിനെ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ അറിവ് നമുക്ക് ലഭിക്കുക. സമകാലിക ചരിത്രരേഖകൾ വളരെ ചുരുക്കമായ യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. ഈ സുവിശേഷങ്ങൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് നൽകുന്നത്. പക്ഷേ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. നാല് സുവിശേഷങ്ങൾ ഒരേ വ്യക്തിയുടെ ചിത്രമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ആ ചിത്രങ്ങൾ തമ്മിൽ പല വ്യത്യാസങ്ങളും കാണും. ഉദാഹരണത്തിന്, മത്തായി സുവിശേഷം എഴുതുമ്പോൾ യേശുവിൻ്റെ വംശാവലിയിലാണ് ആരംഭിക്കുക. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ആ വംശാവലിക്ക് ശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ്, അതിനുശേഷം യേശുവിൻ്റെ ജനനത്തിൻ്റെ വിവരണം, ഇങ്ങനെ യേശുവിൻ്റെ ജനനവും ബാല്യകാലവും അവതരിപ്പിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അവിടെ വംശാവലിയില്ല, ജനനമില്ല, ബാല്യകാലവുമില്ല. സ്നാപക യോഹന്നാൻ രംഗപ്രവേശം അവതരിപ്പിച്ചുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത്. അവിടെ യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് യേശുവിൻ്റെ മാമോദിസായോട് കൂടിയാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊണ്ടാണ് ലൂക്ക സുവിശേഷം ആരംഭിക്കുന്നത്. മത്തായിൽ എന്നതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ബാല്യകാലം ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം തുടങ്ങുന്നത് വേറൊരു രീതിയിലാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊന്നിച്ചായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് ജനനത്തിനും മുമ്പ് തന്നെ, പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പ് തന്നെയുള്ള ചിത്രത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുന്നത്. തുടക്കത്തിൽ ഇതുപോലെ തന്നെ അവസാനത്തിലും വ്യത്യാസങ്ങൾ കാണും. അതുപോലെ യേശുവിൻ്റെ പരസ്യജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അവസ്ഥയിലും പ്രതിപാദിക്കുന്ന രീതിയിലും വ്യത്യാസങ്ങളുണ്ട്. നാല് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാല് രീതിയിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട്. പരസ്പര വിരുദ്ധം എന്നതിനേക്കാൾ കൂടുതൽ പരസ്പര പൂരകങ്ങളാണ് ഈ ചിത്രം. നാല് സുവിശേഷങ്ങളും കൂടി ഒരുമിച്ച് കണക്കിലെടുത്തെങ്കിലേ നമുക്ക് യേശുവിൻ്റെ സമഗ്രമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ഈ നാല് സുവിശേഷങ്ങൾ നാല് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രേഖപ്പെടുത്തിയതാണെന്ന് കൂടി ഓർക്കുക. നാലുപേരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയാൻ പോലും പ്രയാസമുണ്ടാകും. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടത്, യേശു മരിച്ച് ഏകദേശം 40 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ്, 30-40 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സുവിശേഷം എഴുതുക. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിന് മുമ്പായി നാല് സുവിശേഷങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പക്ഷേ എഴുതാൻ തുടങ്ങുന്നത് AD 60 അതിനു ശേഷമോ ആയിരിക്കാം. അപ്പോൾ യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, ഉത്ഥാനം ഇത് കഴിഞ്ഞ് ഏകദേശം 30-40 വർഷത്തിനും ഇടയ്ക്കാണ് ഈ സുവിശേഷം എഴുതപ്പെടാൻ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സുവിശേഷങ്ങളെല്ലാം യേശുവിൻ്റെ ജീവിതം അതേപടി അവതരിപ്പിക്കുകയാണോ, അതോ യേശുവിൻ്റെ ജീവിതം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടത്, സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജീവചരിത്രമല്ല. യേശുവിൻ്റെ ജീവചരിത്രം അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളല്ല സുവിശേഷങ്ങൾ. തീർച്ചയായിട്ടും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിലുള്ള ഒരു ജീവചരിത്രം, ശ്രദ്ധ പതിക്കുന്ന പല കാര്യങ്ങളും സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ യേശു എന്തു ചെയ്തു, യേശു എങ്ങനെ ജീവിച്ചു, യേശു ആരായിരുന്നു, യേശുവിൻ്റെ ബന്ധുക്കൾ ആരായിരുന്നു, യേശുവിൻ്റെ ജീവിതചര്യ എന്തായിരുന്നു, വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് പകരം യേശുവിലൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷയെ ചിത്രീകരിക്കുക, യേശുവിനെ രക്ഷകനായി അവതരിപ്പിക്കുക, ഇതാണ് സുവിശേഷങ്ങൾ മുഖ്യമായും ചെയ്യുന്നത്. യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാനും മത്തായിയുമാകട്ടെ, യേശുവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ മർക്കോസും ലൂക്കായുമാകട്ടെ, അവരെല്ലാം ചെയ്യുന്നത് തങ്ങൾ സുവിശേഷം എഴുതുന്ന സാഹചര്യത്തിൽ അന്നത്തെ ക്രിസ്തീയ സമൂഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ, യേശുവിനെ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന അറിവ്, കണ്ടറിവിൻ്റെയും കേട്ടറിവിൻ്റെയും വെളിച്ചത്തിൽ അവർ സൂക്ഷിച്ചു വച്ചിരുന്ന കാര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ രേഖാമൂലമാക്കുകയായിരുന്നു, രേഖയിലേക്ക് പകർത്തുകയായിരുന്നു ശിഷ്യന്മാർ ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷം ഒരു നിഷ്കൃഷ്ടമായ അർത്ഥത്തിലുള്ള ബയോഗ്രഫി അഥവാ ജീവചരിത്രം എന്നതിനേക്കാൾ യേശുവിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസ സാക്ഷ്യമാണ് സുവിശേഷങ്ങൾ നൽകുന്നത്. യേശു ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ, അത് യേശുവിൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല, യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം ഏതാണ്ട് 10-40 വർഷങ്ങളോളം യേശുവിൻ്റെ ഉത്ഥാനത്തിനു ശേഷം യേശുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം ഏറ്റുപറയുകയും മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ചെയ്ത വിശ്വാസികളുടെ സമൂഹമാണ് ഈ സുവിശേഷങ്ങൾക്ക് രൂപം കൊടുക്കുക. അപ്പോൾ സുവിശേഷങ്ങൾ ബയോഗ്രഫി അഥവാ ജീവചരിത്രം എന്നതിനേക്കാൾ കൂടുതൽ യേശുവിനെ സംബന്ധിച്ച വിശ്വാസ സാക്ഷ്യങ്ങളാണ്. വിശ്വാസ സാക്ഷ്യങ്ങളാണെന്ന് പറയുമ്പോൾ അവ സത്യമല്ല എന്ന് വരുന്നില്ല, പറയുന്നതെല്ലാം സത്യമാണ്. യേശുവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഇവിടെ കെട്ടുകഥകളായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. അവർ തന്മയത്വത്തോടുകൂടി മെനഞ്ഞെടുത്ത കഥകളൊന്നുമല്ല ഇത്, സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സംഭവിച്ച കാര്യങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് ആ സംഭവങ്ങളുടെ അർത്ഥം വിശദീകരിക്കാനായിട്ട് സുവിശേഷന്മാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ക്രമത്തിലെ വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാവുന്നതുണ്ടായിരുന്നു. യേശുവിൻ്റെ മാതാപിതാക്കന്മാരാരായിരുന്നു, യേശുവിൻ്റെ ബാല്യകാലത്ത് എന്തൊക്കെ സംഭവിച്ചു, യുവാവായിരുന്ന യേശു എങ്ങനെ ജീവിച്ചു, യേശു ആരൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു, ഈ കാര്യങ്ങളൊന്നും സുവിശേഷകന്മാരെ സംബന്ധിച്ച് പ്രസക്തമല്ല തന്നെ. സുവിശേഷം എഴുതുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിലൂടെ കടന്നു വന്ന രക്ഷ അതെല്ലാവർക്കും ലഭ്യമാക്കുക, ആ രക്ഷകനെ പ്രഘോഷിക്കുക, അതാണ് സുവിശേഷകന്മാർ ചെയ്യുന്നത്. ഇത് രണ്ട് സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്ക സുവിശേഷകൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് താൻ സുവിശേഷം എഴുതിയത്, എന്താണ് ഈ സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യമെന്ന്. നമുക്കത് വായിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ, ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ഇപ്പോൾ ലൂക്കാ സുവിശേഷം എഴുതുമ്പോൾ അതിനു മുമ്പ് യേശുവിനെ കാണുകയും യേശുവിനെ കേൾക്കുകയും യേശുവിൻ്റെ കൂടെ നടക്കുകയും ചെയ്ത വ്യക്തികൾ യേശുവിനെക്കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്ത കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം വിശകലനം ചെയ്തു പഠിച്ചതിന് ശേഷമാണ് ലൂക്ക എഴുതുന്നത്. ഇപ്പോൾ ലൂക്കായ്ക്ക് മുമ്പ് തന്നെ എഴുതിയവരുണ്ട്, ലൂക്കായ്ക്ക് മുമ്പ് തന്നെ യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പ്രഘോഷിക്കപ്പെട്ട യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളും സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം എല്ലാം ക്രമമായി എഴുതുകയാണ് ലൂക്ക ചെയ്യുന്നത്. എന്തു ക്രമം എന്ന് ചോദിക്കാം. കാലക്രമമാണോ അതോ ഒരു ദൈവശാസ്ത്രപരമായ ക്രമമാണോ? ലൂക്കായുടെ സുവിശേഷത്തിൽ കാലക്രമത്തിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിന് മുമ്പ് തന്നെ സ്നാപക ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അതിനുശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് അഥവാ മംഗലവാർത്ത, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ശൈശവം, ബാല്യകാലം, ഇങ്ങനെ ക്രമത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പരസ്യജീവിതത്തിലേക്ക് കടക്കുമ്പോഴേക്കും യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ക്രമമുണ്ട്, ആ ക്രമത്തിലാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇതെല്ലാം സംഭവിച്ച അതേ ക്രമത്തിൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ സംഭവങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ കോർത്തിണക്കുമ്പോൾ അതിന് തന്നെ പ്രത്യേക ലക്ഷ്യമുണ്ടാകും. എന്താണ് ലക്ഷ്യം? നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. യേശുവിനെക്കുറിച്ച് അറിഞ്ഞ വ്യക്തിയാണ് തെയോഫിലോസ്, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. യേശുവിനെ അറിയുകയും യേശു വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ യേശുവിനെക്കുറിച്ച് കൂടുതൽ ആഴമേറിയ അറിവ് ലഭിക്കണം, ബോധ്യങ്ങളുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ലൂക്ക സുവിശേഷം എഴുതുന്നത്. ഇതല്പം കൂടി വിശദമായി യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് താൻ സുവിശേഷം എഴുതിയത് എന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. വെറും ചരിത്രപരമായ അറിവ് നൽകുക എന്നതല്ല സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം. യോഹന്നാനും യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില സംഭവങ്ങൾ തിരഞ്ഞെടുത്ത് അത് പ്രത്യേക ക്രമത്തിൽ കോർത്തിണക്കിയാണ് സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ആ സംഭവങ്ങളുടെ ആന്തരികമായ അർത്ഥം ആഴത്തിൽ അവതരിപ്പിക്കാൻ യോഹന്നാൻ ശ്രമിക്കുന്നുണ്ട്. അത് സംഭവങ്ങൾ വിവരിക്കുന്നതിലൂടെയാവാം, യേശുവിൻ്റെ പ്രബോധനങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയാവാം, അത് രണ്ടാണെങ്കിലും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ യോഹന്നാനെ സംബന്ധിച്ചോളം. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്കും അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പ്രബോധനം, യേശുവിനെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യം വയ്ക്കുന്നത് നിത്യജീവനാണ്. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയുക, അങ്ങനെ ഏറ്റുപറഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് നിത്യജീവനിലേക്ക് കടന്നു വരിക, ഈ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. 4 സുവിശേഷകന്മാരുടെയും ലക്ഷ്യം ഇതുതന്നെയാണ്, വിശ്വാസത്തിന് സാക്ഷ്യം നൽകുക, ആ സാക്ഷ്യത്തിലൂടെ അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുക. നമ്മൾ നടത്താൻ പോകുന്ന പ്രഭാഷണ പരമ്പരയുടെയും ലക്ഷ്യം ഇതുതന്നെയായിരിക്കും. യേശുവിനെക്കുറിച്ച് ചരിത്രപരമായൊരു അവബോധമുണ്ടാക്കുക മാത്രമല്ല, യേശു എന്തു ചെയ്തു, എന്തു പഠിപ്പിച്ചു എന്ന് ചരിത്രപരമായി അവതരിപ്പിക്കുന്നതിലുപരി യേശുവിലൂടെ കടന്നു വന്ന രക്ഷ യേശുവിൻ്റെ ജീവിതത്തിലൂടെയും പ്രബോധനത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ പ്രത്യക്ഷമായ പ്രകടമായ രക്ഷ എന്താണ് അത് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ ലക്ഷ്യം. നമ്മൾ സുവിശേഷത്തിൽ ക്രമത്തെക്കുറിച്ച് പറഞ്ഞു. യേശുവിൻ്റെ ജീവിതം അവതരിപ്പിക്കുന്നൊരു ക്രമം ഉണ്ട്. ലൂക്ക പറഞ്ഞു എല്ലാം ക്രമത്തിൽ എഴുതുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി. സുവിശേഷകന്മാർ യേശുവിൻ്റെ ജീവിതം അവതരിപ്പിക്കുന്ന ക്രമത്തിൽ അല്പം വ്യത്യാസം കാണും. സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്ക ഈ 3 സുവിശേഷകന്മാർ യേശുവിൻ്റെ പരസ്യജീവിതം അവതരിപ്പിക്കുന്നത് ഒരു പ്രത്യേക ക്രമത്തിലാണ്. ആ ക്രമത്തിന് തുടക്കം കുറിച്ചത് മർക്കോസ് ആണെന്ന് കരുതപ്പെടുന്നു. രണ്ടാമത്തെ സുവിശേഷമായിട്ടാണ് ഇന്ന് ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ആദ്യമേ എഴുതപ്പെട്ടത് മർക്കോസിൻ്റെ സുവിശേഷമാണ് എന്ന് ബൈബിൾ പഠിതാക്കൾ പൊതുവേ കരുതുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതം അവതരിപ്പിക്കുന്ന ക്രമം മർക്കോസ് ആവിഷ്കരിച്ചതാണെന്നാണ് പൊതുവേ കരുതുക. ആ ക്രമം ഇപ്രകാരമാണ്: യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചുകൊണ്ടാണ്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ആകൃഷ്ടരായ ജനങ്ങൾ മാമോദിസ സ്വീകരിക്കാൻ വരുന്നു, സ്നാനമേൽക്കുന്നു. ആ കൂട്ടത്തിൽ ഗലീലയിലെ നസറത്തിൽ നിന്ന് യേശുവും വരുന്നു ജോർദാനിലേക്ക് സ്നാനം സ്വീകരിക്കാൻ. സ്നാനം സ്വീകരിച്ചതിന് ശേഷം യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു മരുഭൂമിയിൽ വെച്ച്. ആ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച യേശു ഗലീലയിലേക്ക് മടങ്ങി അവിടെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നു. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം അത്ഭുതങ്ങളുടെ അകമ്പടിയോടെ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നു. യേശു പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന്, യേശു പ്രവർത്തി പഠിപ്പിക്കുന്ന ലക്ഷ്യത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ പ്രഭാഷണത്തിലൂടെയും പ്രഘോഷണത്തിലൂടെയും അത്ഭുത പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ യേശുവിൻ്റെ പരജീവിതത്തിൻ്റെ ആദ്യ ഭാഗം ഗലീലയിൽ അരങ്ങേറുകയായി. ആദ്യമാദ്യം വലിയ സ്വീകരണം ലഭിക്കുന്നു. പക്ഷേ കുറേ കഴിയുമ്പോൾ ഗലീലയിൽ തന്നെ എതിർപ്പുകളുണ്ടാകുന്നു. യേശുവിൻ്റെ പരസ്യജീവിതം രണ്ട് പകുതിക്കാലമാകുമ്പോഴേക്കും യേശു ഗലീലി വിട്ട് ജെറൂസലമിലേക്ക് പോകാനായിട്ട് തീരുമാനമെടുക്കുന്നു. അത് തൻ്റെ പീഡാനുഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു ഈ യാത്ര ആരംഭിക്കുന്നത്. അത് യാത്ര തുടങ്ങുമ്പോൾ തന്നെ തനിക്ക് സംഭവിക്കാൻ പോകുന്ന പീഡാനുഭവം, മരണം എന്നിവയെക്കുറിച്ച് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഇങ്ങനെ പീഡാനുഭവത്തെ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുന്നു യേശു തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിൽ. ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുകയാണ്. ക്രൂശിതനാകാൻ പോകുന്ന യേശുവിൻ്റെ പിന്നാലെ ശിഷ്യന്മാർ അനുഗമിക്കുന്നത് ക്രൂശിതൻ്റെ പിന്നാലെയുള്ള കുരിശുമെടുത്തുകൊണ്ടുള്ള യാത്ര പോലെയാണ് കാണുക. അപ്പോൾ ഗലീലയിൽ നിന്ന് ജെറൂസലമിലേക്കുള്ള യാത്ര ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രയാണമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിൽ വിശ്വാസമർപ്പിച്ച ശിഷ്യന്മാർ യേശുവിൻ്റെ പീഡാസഹനത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അത് രണ്ടാമത്തെ ഭാഗമാണ്, ഗലീലയിലെ പ്രവർത്തനം, ജെറൂസലമിലേക്കുള്ള യാത്ര. ആ യാത്ര ജെറൂസലമിൽ ചെന്ന് അവസാനിക്കുമ്പോൾ യേശു ജെറൂസലത്ത് രാജാവായി പ്രഘോഷിക്കപ്പെടുന്നു. ഹോസാന വിളികളുടെ മധ്യ യേശു ജെറൂസലത്തേക്ക് പ്രവേശിക്കും. അവിടെ ജനങ്ങൾ ഒന്നടങ്കം യേശുവിനെ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ യേശു വിവാദ വിഷയമായിത്തീരുന്നു. ആ ചർച്ചകൾക്ക് അവസാനം യേശുവിനെ ബന്ധനസ്ഥനാക്കുകയും യേശുവിനെ വിചാരണ ചെയ്ത് കുറ്റം വിധിച്ച് റോമക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവസാനം റോമൻ കോടതി യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കുകയും ചെയ്യുന്നു. അപ്പോഴേ മൂന്നാം ഘട്ടം യേശുവിൻ്റെ ജെറൂസലം പ്രവർത്തനം, അത് പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവയിൽ ചെന്ന് അവസാനിക്കുന്നു. ഇങ്ങനെ ഒരു ക്രമമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ ക്രമം തന്നെ ലൂക്ക, മത്തായി എന്ന സുവിശേഷകന്മാരും ഏറ്റെടുത്തിട്ടുണ്ട്. അതേസമയം യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മറ്റൊരു ക്രമമായിരിക്കും നമ്മൾ കാണുക. അപ്പോഴീ നാല് സുവിശേഷങ്ങളും ഒരുമിച്ചെടുത്തെങ്കിലേ യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മത്തായിയും ലൂക്കായും യേശുവിൻ്റെ ജനനത്തിന് മുമ്പുള്ള മുന്നറിയിപ്പിൽ തുടങ്ങി ജനനത്തിൻ്റെയും ബാല്യകാലത്തിൻ്റെയും വിവരണത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. യോഹന്നാനാവട്ടെ ജനനത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ജനനത്തിന് മുമ്പ് തന്നെയുള്ള, ജനിക്കുന്നതിന് മുമ്പ് തന്നെ വചനമായിരുന്ന ദൈവത്തിൻ്റെ വചനമായ ദൈവം തന്നെയായ ആ വചനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നാല് സുവിശേഷന്മാരും നാല് തരത്തിൽ ആരംഭിക്കുന്നു. പക്ഷേ അവസാനിക്കുന്നതെല്ലാം യേശുവിൻ്റെ ഉത്ഥാനത്തോടുകൂടിയാണ്. പക്ഷേ തുടർന്നുള്ള കാര്യത്തിൽ രണ്ട് സുവിശേഷന്മാർ വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. മർക്കോസും ലൂക്കായും യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയും യോഹന്നാനും സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് ശ്രദ്ധേയമാണ്. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തോടുകൂടി മഹത്വീകരണം സംഭവിക്കുന്നു. അതാണ് പ്രധാനം. നമുക്ക് ഇനി ഓരോ സുവിശേഷത്തിലേക്കും വിശദമായിട്ട് കടന്നു പോകാം. ആ വിശദമായി കടന്നു പോകുമ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പിലൂടെയാണ്. മത്തായിയും ലൂക്കായും നൽകുന്ന ബാല്യകാല സുവിശേഷത്തിൽ ആരംഭിച്ച് യേശുവിൻ്റെ പരജീവിതത്തിലേക്ക് കടന്നു പോകാനായിരിക്കും നമ്മൾ തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ശ്രമിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനം അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിനെ, അങ്ങയുടെ വചനമായ യേശുവിനെ ഈ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് രക്ഷകനായി അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ യേശുവിലൂടെ കടന്നു വന്ന രക്ഷ സ്വന്തമാക്കാൻ, യേശുവിലൂടെ ലഭ്യമാവുന്ന ജീവൻ സ്വീകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. യേശുവിനെ അറിയാനും അവനെ ദൈവത്തിൻ്റെ പുത്രനായി ഏറ്റുപറയാനും അവൻ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ ലഭ്യമാകാനും ഞങ്ങളെ അർഹരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.